പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവസഭയുടെ അടിസ്ഥാന കല്ലുകൾ 12 ശിഷ്യന്മാരാണോ എന്ന വിഷയമാണ്. അതായത് തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇവിടെ പ്രതിപാദിക്കുന്ന അപ്പോസ്തലന്മാർ 12 ശിഷ്യന്മാരാണോ എന്നുള്ള വിഷയമാണ് ഇന്ന് ഈ സെഷനിൽ നാം ചിന്തിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി? ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പാറ പോലെ ഉറച്ചുപോയ അനേക തെറ്റായ ഉപദേശങ്ങളുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവസഭ 12 ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ മേലാണ് പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള തെറ്റായ തിരുവചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്ന ഉപദേശങ്ങൾ വന്നതിനാൽ ക്രിസ്ത്യൻഡം ഇന്ന് 35,000-ലേറെ ഡിനോമിനേഷനുകളായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. തിരുവചനം ആർക്ക് എപ്പോൾ എന്തിനു വേണ്ടി എഴുതിയെന്ന് തരംതിരിച്ച് പഠിക്കാത്തതിനാൽ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അവർ വിശ്വസിക്കുന്ന പാരമ്പര്യവുമായി കണക്ട് ചെയ്ത് അതിനെ വല്ലാതെ കോട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇങ്ങനെ അനേക വമ്പൻ തെറ്റായ ഉപദേശങ്ങൾ ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് നിലനിൽപ്പുണ്ട്. അതെല്ലാം തിരുവചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പാരമ്പര്യവുമായി കണക്ട് ചെയ്തതിനാൽ അങ്ങനെ വന്നിരിക്കുന്ന, അങ്ങനെ ഉറച്ചു പോയിരിക്കുന്ന ഉപദേശങ്ങളാണ്. തിരുവചനത്തെക്കാളേറെ ജനം ഇന്ന് പാരമ്പര്യത്തെ മാനിക്കുന്നു. നാം ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്നത് കാരണം നമുക്ക് ആർക്കും ആ വിഷയത്തിൽ സംശയവുമില്ല. നമുക്ക് തെറ്റായ ഉപദേശമായിട്ട് തോന്നിയിട്ടേയില്ല. അതുകൊണ്ട് ആരും അതൊന്നും ചലഞ്ച് ചെയ്യാറില്ല. അതിൻ്റെ മൂലകാരണം എന്താണെന്ന് അന്വേഷിച്ച് പഠിച്ചിട്ടില്ല. എല്ലാവരും പാരമ്പര്യം എന്ന ആ ഫ്രെയിം വർക്കിനകത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നു. തിരുവചനം അങ്ങനെ അല്ലെങ്കിലും പിതാക്കന്മാരങ്ങനെ ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ ആ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഓരോരോ തെറ്റായ ഉപദേശങ്ങൾ വന്നു വന്ന് സത്യസുവിശേഷം എന്താണെന്നേ അറിയാൻ പറ്റാത്ത രീതിയിൽ സ്ഥിതി ഇന്ന് വഷളായി പോയിരിക്കുന്നു. ഇന്ന് പൗലോസിലൂടെ അറിയിച്ച ഈ സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരെ ആക്ഷേപിക്കുന്ന നിലയിൽ, ദൈവസഭയുടെ ഉപദേശങ്ങളെ സത്യമായി പ്രസംഗിക്കുന്നവരെ ആക്ഷേപിക്കുന്ന നിലയിൽ ക്രിസ്ത്യൻഡം ആത്മീയമായി അധപതിച്ചു പോയിരിക്കുന്നു. അനേക തെറ്റായ ഉപദേശങ്ങൾ, പാറ പോലെ ജനഹൃദയങ്ങളിൽ ഉറച്ചു പോയിരിക്കുന്ന ഉപദേശങ്ങൾ ഇന്ന് പന്തിരുവരല്ല, സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ വന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത നിലയിൽ പാരമ്പര്യവുമായി ഇഴകി ചേർന്ന് ഉറച്ചു പോയിരിക്കുന്ന ഉപദേശങ്ങൾ. അതിലൊരു തെറ്റായ ഉപദേശം മാത്രമാണ് ഇന്ന് ഈ സെഷനിൽ നാം ചിന്തിക്കുന്നത്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നാണ് നാം ഈ സെഷനിൽ കൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ന് ക്രിസ്തീയ സഭ 12 ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിന്മേലാണോ പണിതിരിക്കുന്നത് എന്ന വിഷയം നാം ഒന്നിച്ച് ചിന്തിക്കുകയാണ്. അതിലെന്താണ് തെറ്റ്? തിരുവചനം അങ്ങനെ പറയുന്നുണ്ടല്ലോ. എഫേസ് ലേഖനം 2:20 പറയുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പിന്നെ എന്താണ് താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? ശരിയാണ്, തിരുവചനം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ തിരുവചനം ഇവിടെ പറയുന്ന അപ്പോസ്തലന്മാർ ഈ 12 ശിഷ്യന്മാരല്ല. കാര്യം പൗലോസ് ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ്. ഈ ശരീരമാകുന്ന സഭ മർമ്മമായിരുന്നു. അത് പഴയ നിയമത്തിലോ പ്രവാചകന്മാർക്കോ പന്തിരുവർക്കോ വെളിപ്പെട്ടിട്ടുള്ളതല്ല. കർത്താവായ യേശു ക്രിസ്തു പോലും തൻ്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ ഇത് വെളിപ്പെടുത്തിയിട്ടില്ല, ഇതേക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ വെളിപ്പെടുത്തിയത് സ്വർഗരാജ്യം എന്ന പദ്ധതിയാണ്. അത് അബ്രഹാം മുതലേ ദൈവം യഹൂദന് വാഗ്ദത്തം കൊടുത്തിരുന്ന പദ്ധതിയാണ്. അതിൻ്റെ ഉപദേശമാണ് പന്തിരുവരിലൂടെ കർത്താവ് പ്രസംഗിച്ചതും ഗ്രേറ്റ് കമ്മീഷൻ അവർക്ക് കൊടുത്ത് അതിൻ്റെ ആഹ്വാനമാണ് ലോകത്തോട് പ്രസംഗിക്കുവാൻ അവരെ ഏൽപ്പിച്ചത്. അതിന് കർത്താവിൻ്റെ ക്രൂശോ രക്തമോ മരണമോ ഒന്നും വിഷയമല്ല. എന്നാൽ ഉലക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു സഭ. അതിൻ്റെ സുവിശേഷം കാൽവറിയിൽ കൂടി ഒഴുകിയ രക്തത്തിലെ വിശ്വാസമാണ്. അത് പന്തിരുവർക്ക് അതേക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് വേണ്ടുന്ന പരിജ്ഞാനവും ദൈവം കൊടുത്തിട്ടില്ല. അവർക്കറിയാവുന്നത് കർത്താവ് കൊടുത്ത ഗ്രേറ്റ് കമ്മീഷനാണ്, അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പറഞ്ഞ ആഹ്വാനമാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറഞ്ഞ സുവിശേഷം. അത് പ്രസംഗിച്ചത് സ്വർഗരാജ്യം എന്ന സുവിശേഷമാണ്. അവരുടെ ആരുടെയും ഒരു ലേഖനങ്ങളിലാകട്ടെ ഒരു പുസ്തകത്തിലാകട്ടെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നൊരു വാക്ക് പോലും അവർ പ്രതിപാദിച്ചിട്ടില്ല. യോഹന്നാൻ സ്നാപകനാകട്ടെ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജഡാവതാരത്തിൽ തൻ്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ ഭൂമിയിൽ ലോകത്തിൽ വന്നപ്പോഴാകട്ടെ, പന്തിരുവരുടെ ശുശ്രൂഷ വേളയിലാകട്ടെ, ഇതേക്കുറിച്ച് പ്രസംഗിച്ചിട്ടേ ഇല്ല. ദൈവസഭ എന്ന് പറയുന്നത് മർമ്മമായിരുന്നു. അപ്പസ്തോലനായ പൗലോസിനെ വെളിപ്പെടുത്തിയതിന് ശേഷം കർത്താവ് അപ്പസ്തോലനായ പൗലോസിനെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത് തനിക്ക് വെളിപ്പാടുകൾ കൊടുത്തതിന് ശേഷമാണ് ദൈവസഭ അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അതെന്താണെന്നേ വെളിപ്പെട്ടത്. കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്താണ് ഇന്നത്തെ ഉപദേശം ഇങ്ങനെയായി തീർന്നത്? ഇതാണ് പാരമ്പര്യം. ഇതിനെ പാരമ്പര്യവുമായിട്ട് മാച്ച് ചെയ്യാൻ തിരുവചനത്തെ വളച്ചൊടിച്ച് എഫേസ് ലേഖനം 2:22 പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ വളച്ചൊടിച്ച് പാരമ്പര്യവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അന്ന് പൗലോസ് പ്രസംഗിച്ച ഈ സുവിശേഷം എന്താണെന്നേ ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ 12 അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ല. യഹൂദന്മാരത് വിശ്വസിച്ചിരുന്നില്ല. ഗലാത്തി ലേഖനം 2 നാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഗലാത്തി ലേഖനം 2 അതിൻ്റെ 2 അവിടെ ഇങ്ങനെ പറയുകയാണ്, ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്, ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെയായി എന്ന് വരാതിരിക്കാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഇത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്തിയിൽ നിന്നും യെരുശലേമിലേക്ക് പോവുകയാണ്. ഇവിടെ ഇവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആ കോൺഫ്ലിക്റ്റ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് അപ്പോസ്തലനായ പൗലോസും ബർണബാസും തീത്തോസും കൂടെ യെരുശലേമിലേക്ക് വരിക, 12 അപ്പോസ്തലന്മാരെ കാണാൻ വരിക. ഇവിടെ പൗലോസ് പറയുകയാണ് ഞാനൊരു വെളിപ്പാടനുസരിച്ചത്രേ പോയത്, ഒരു ദൈവാത്മ നിയോഗത്താൽ ഞാൻ പോവുകയാണ്. ഞാൻ ഓടുന്നതോ ഓടിയതോ, അതായത് ഞാൻ ഇവിടെ പറയുന്ന സുവിശേഷം അത് വ്യർത്ഥമായി എന്ന് വരാതിരിക്കാൻ ഞാൻ ജാതികളുടെ ഇടയിൽ ഏത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെന്ന് അവരോട് വിവരിച്ചു, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു പറഞ്ഞു. എന്തിന്? അവർക്കിത് അറിയത്തില്ലേ? ഇവർ രണ്ടും ഒരു സുവിശേഷമാണ് പറയുന്നെങ്കിൽ എന്തിന് പൗലോസ് വള്ളം കയറി ഇവിടെ വരണം? എന്തിന് ഇവരോട് വന്ന് വിവരിച്ചു പറയണം? മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും രണ്ട് സുവിശേഷമാണ്. പൗലോസിനെ എടുത്ത് ദൈവം വെളിപ്പെടുത്തിയ ഒരു സുവിശേഷമുണ്ട്, അതാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ആ സുവിശേഷം പറയാനാണ് 13 കർത്താവ് ദമസ്കോസിൽ വെച്ച് പൗലോസിനെ വിളിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നിയമിക്കുന്നത്. അത് 10-35 വർഷങ്ങളുടെ കാലയളവിൽ കർത്താവ് ഓരോന്നോരോന്നായിട്ട് ഒരു പ്രോഗ്രസീവ് റെവലേഷനായിട്ട് പൗലോസിനെ വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് പൗലോസ് 13 ലേഖനങ്ങളിൽ കൂടി എഴുതിയിരിക്കുന്നത്. ഈ സുവിശേഷത്താലാണ് ഞാനും നിങ്ങളും ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. ഇതാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ഇന്നത്തെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഇവിടെ നോക്കിയതിൻ്റെ 7 പറയുകയാണ്, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട്. ഈ നേരെ മറിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്. നമുക്ക് സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പല എപ്പിസോഡുകളിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള വിഷയവുമാണല്ലോ. 6 അവസാനം, പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. അതായത് ഈ 12 അപ്പോസ്തലന്മാരുടെ നിന്ന് ഞാനൊന്നും പഠിച്ചിട്ടില്ല, അവരെനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. 1 Galatians 1:11-12 വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം. അവിടെ പറഞ്ഞിരിക്കുക, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. എന്നെ പന്തിരുവരൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ യേശു ക്രിസ്തു തന്ന വെളിപ്പാടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തോലം, അതായത് യഹൂദൻ്റെ അപ്പോസ്തോലം, യഹൂദനോട് സംസാരിക്കാനുള്ള അപ്പോസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട്. പത്രോസിനും പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്നപോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? പത്രോസ് യഹൂദൻ്റെ ഇടയിൽ പ്രസംഗിക്കുന്ന പോലെ എന്നെ ദൈവം തിരഞ്ഞെടുത്തത് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാനാണ്. അത് മനസ്സിലായിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും എന്നും കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ഇതൊരു ജെന്റിൽമാൻ അഗ്രിമെൻ്റ് ഇവിടെ ഇവർ സൈൻ ചെയ്യുക. അതായത് നിങ്ങൾ ജാതികളുടെ ഇടയിലും ഞങ്ങൾ പരിച്ഛേദനക്കാരുടെ ഇടയിലും ശുശ്രൂഷിച്ചുകൊള്ളാം. ഇത് രണ്ടും രണ്ട് സുവിശേഷമാണ്. യഹൂദനടുക്കൽ പറയുന്ന സുവിശേഷമല്ല പൗലോസ് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്നത്. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം ക്രൂശിൻ്റെ സുവിശേഷമാണ്, ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിൻ്റെ സുവിശേഷമാണ്. അത് ജാതികളാണ്, അവർക്ക് ഈ യഹൂദിയ പാരമ്പര്യമൊന്നുമില്ല. അവർക്ക് ലേവ്യ പൗരോഹിത്യമോ ന്യായപ്രമാണമോ മോശ കൊടുത്ത കൽപ്പനകളോ ഒന്നും അവർക്ക് അറിയത്തില്ല. അവർ അസ്റ്റാർട്ടിയും അസ്തോരയത്തിനെയും അർത്തമീസിനെയും ഒക്കെ ആരാധിച്ച് നടക്കുന്ന ജാതികളാണ്. അവരുടെ വിഗ്രഹങ്ങളും അവരുടെ അമ്പലങ്ങളും അവരുടെ പ്രസാദവും ഒക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാരാണ്. അവിടെ ഇവരുടെ ലേവ്യ പുസ്തകത്തിലെ ഉപദേശങ്ങളൊന്നും പറഞ്ഞ് അവർക്കറിയത്തില്ല. അവിടെ ഒരേ ഒരു സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനാൽ നിങ്ങൾ ഇന്ന് വീണ്ടെടുക്കുകയാണെന്നുള്ള വിശ്വാസം. ഇതാ പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം. ഇതാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ സുവിശേഷം. ആ സുവിശേഷമാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. ഇത് പന്തിരുവർക്ക് അറിയത്തില്ല. ഇതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ കണ്ടില്ല. എന്നാൽ കേഫാവ് അന്ത്യോക്കിയയിൽ വന്നാറ് അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. അതിൻ്റെ അടുത്തൊരു ഭാഗമാണ്, യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളുടെ അടുക്കൽ തിന്നുപോന്നു. അവർ വന്നപ്പോഴും അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോട് കപടം കാണിച്ചു. അപ്പോസ്തലനായ പത്രോസ് ഈ സഭയിൽ ചെന്നപ്പോൾ അവിടെ ജാതികളുടെ കൂടെ ഒന്നിച്ച് ഫെലോഷിപ്പ് കൂടാൻ പോലും ആ കൂട്ടായ്മയ്ക്ക് പോലും തന്നെ കൊണ്ട് പറ്റുന്നില്ല. കാര്യം അവർക്ക് ജാതികളോട് അങ്ങനെ ഇടപെടാൻ പറ്റത്തില്ല. യഹൂദൻ വിട്ടുമാറി നിൽക്കുക. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന്, അതായത് യാക്കോബ അന്നത്തെ വലിയ തിരുമേനി, അവിടെ യാക്കോബാണ് അന്നത്തെ അതിൻ്റെ മേലധ്യക്ഷൻ. അവിടുന്ന് ചിലർ വന്നു കഴിഞ്ഞപ്പോൾ ഈവൻ പത്രോസ് അപ്പോസ്തലൻ മാറി നിൽക്കുകയാണ്. അപ്പം ഇവർ കംപ്ലീറ്റ്ലി രണ്ട് ഉപദേശങ്ങളാണ് ആക്ച്വലി ഇവർ നമ്മൾ സംസാരിക്കുന്നത്, രണ്ട് സ്ഥലത്തും സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ നിറയെ എപ്പിസോഡുകളിൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ആ ആവർത്തന വിരസത ഒഴിവാക്കാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സുവിശേഷം, ഇന്നത്തെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സുവിശേഷം പന്തിരുവർ പ്രസംഗിച്ച സുവിശേഷം അല്ല. മറിച്ച് 13-ാമനായി എടുത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവം അപ്പോയിന്റ് ചെയ്ത് ദൈവേഷ്ടത്താൽ അപ്പോസ്തോലനായ പൗലോസിലൂടെ അറിയിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ കർത്താവിൻ്റെ കൃപയാൽ രക്ഷ ലഭിക്കുന്ന പദ്ധതിയിലാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന പദ്ധതിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇത് പന്തിരുവർക്ക് അറിയത്തില്ല. അവർ പൗലോസിനെ കണ്ടിട്ടേ ഇല്ല. പലരും പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഇത് വെളിപ്പെട്ടിട്ടില്ല. പ്രവാചകന്മാർക്ക് മുമ്പ് കൂട്ടി പ്രവചിക്കാൻ ഇത് അറിയത്തില്ലായിരുന്നു. അവർ പ്രവചിച്ചിട്ടില്ല. ഇത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും സ്വർഗത്തിലെന്നേക്കും മർമ്മമായിരുന്ന ഒരു സഭയാണ്. അതിൻ്റെ ആ സീരിയസ്നെസ്സോട് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഫേസ്യ ലേഖനം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിനും മീതെ തലയാക്കി, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എത്ര ക്ലിയറായിട്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ തല, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്ന അവൻ്റെ ശരീരമായിരിക്കുന്ന സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതാണ് ഇന്നത്തെ സഭയെന്ന് പറയുന്നത്. അവനെ സർവത്തിനും മീതെ തലയാക്കി, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക്, മനസ്സിലായോ, അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. കൊലോസി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി ഞാനത് പൂരിപ്പിക്കുന്നു എൻ്റെ ശരീരത്തിൽ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം, എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുക? നിങ്ങൾക്ക് വേണ്ടി. കൊലോസിയിലുള്ള ജാതികളുമുണ്ട്, യഹൂദനുമുണ്ട്. ഈ സഭയുടെ ഒരു പ്രത്യേകത, ഇതിൽ ജാതികൾക്കെന്നോ യഹൂദനെന്നോ ഇല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതിൽ യഹൂദനെന്നില്ല, ജാതിയെന്നില്ല, യവനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ദാസനെന്നില്ല, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുന്നിൽ നിൽക്കുക. തൻ്റെ കേസ് അവിടെ വാദിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അവിടെ പറയുകയാണ്, കർത്താവ് അപ്പോസ്തലനായ പൗലോസിനെ ഡയറക്റ്റ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുക, ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോയിൻ്റ് ചെയ്തിരിക്കുക. അതാ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. കർത്താവ് ഡയറക്റ്റ് അപ്പോയിൻ്റ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്ത വാക്യം 26-ാം വാക്യം, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഈ സംഗതി മറഞ്ഞു കിടന്നിരുന്നൊരു മർമ്മമാണ്. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്നൊരു മർമ്മമാണ്. ഇത് അപ്പോസ്തലനായ പൗലോസിനെ എടുത്ത് കർത്താവായ യേശു ക്രിസ്തു പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുക. ഇതാണ് പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം. ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവമാക്കി വെച്ചത് പൗലോസിനെയാണ്. പൗലോസ് റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, ഫോർ ഐ സ്പീക്ക് ടു യു ജെൻറ്റൈൽസ് ഇൻ ആസ് മച്ച് ആസ് ഐ ആം ദ അപ്പോസ്റ്റിൽ ഓഫ് ജെൻറ്റൈൽസ് ഐ മാഗ്നിഫൈ മൈൻ ഓഫീസ്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിതനായ, ജാതികൾക്ക് വേണ്ടി നിയോഗിതനായ അപ്പോസ്തലനെയാണ് പൗലോസ് എന്ന് പറയുകയാണ്. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസാണ് ഇത് നട്ടതും നനച്ചതും ഒക്കെയെങ്കിലും കർത്താവാണ് അതിനെ വളരുമാറാക്കിയത്. കൃപയാൽ കർത്താവാണ് അതിനെ വളരുമാറാക്കിയത്. ഹാലലുയ്യ. ഈ സഭ, ഹാലലുയ്യ, നട്ടത് പൗലോസാണ്, നനച്ചത് പൗലോസിൻ്റെ കൂടെ അനേകർ വേലയ്ക്കാക്കിയിരുന്നവർ നനച്ചു, എങ്കിലും ഫലം കൊടുക്കുന്നത് വളരുമാറാക്കിയത് കർത്താവാണ്. ഈ സഭയുടെ നടത്തിപ്പിന് വേണ്ടി ദൈവം ആ സഭയിൽ പലരെ ആക്കി വെച്ചു. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചു. ഇത് പന്തിരുവരെ ആക്കി വയ്ക്കുന്ന കാര്യമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. പൗലോസ് ജാതീയ പട്ടണമായ എഫെസോസിലെ സഭയോട് എഴുതുന്ന ലേഖനമായത്. ഇത് എഫെസോസിലും മക്കദോനിയയിലും അക്കായയിലും കൊരിന്തിലും ഒക്കെയുള്ള ജാതീയ സഭകളുടെ ഇടയിൽ പൗലോസ് സഭകൾ സ്ഥാപിക്കുന്ന കാര്യമാണ്. അവിടുത്തെ സഭകളിൽ ആത്മാവിനാൽ ദൈവദാസന്മാരെ നിയോഗിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 12 അപ്പോസ്തലന്മാരെ നിയമിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവരെ എന്തിനു നിയമിച്ചു എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഒക്കെ ആയിട്ട് ഇവരെ നിയമിക്കുകയാണ്. എന്തിനു നിയമിച്ചു, അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കാണാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12 വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭയുടെ സ്പിരിച്വൽ എഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ ഇനി നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഇവിടെ ഒത്തിരി ഉപദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ഉപദേശങ്ങളിലൊക്കെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. യേശു ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന് ദൈവസഭയുടെ സ്പിരിച്വൽ എഡിഫിക്കേഷന് വേണ്ടിയിട്ട്, കാര്യം ദൈവം ഈ ഉപദേശങ്ങൾ കൊടുക്കുന്നത്, ദൈവസഭയുടെ ഉപദേശങ്ങൾ കൊടുക്കുന്നത് ഈ അപ്പോസ്തലന്മാരിൽ കൂടെയും ഈ പ്രവാചകന്മാരിൽ കൂടെയുമാണ്. സുവിശേഷകന്മാർ, അവർ അറിഞ്ഞ സുവിശേഷം പറയാനുള്ളതാണ്. ഇടയന്മാർ, അവർ സഭയെ പരിപാലിക്കാനുള്ളതാണ്. ഉപദേഷ്ടാക്കന്മാർ, സഭയിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ പരിഹരിച്ച് അവരെ ആ ഉപദേശത്തിൽ നിർത്തുന്നവരാണ് ഉപദേഷ്ടാക്കന്മാർ. എന്നാൽ ദൈവിക ആലോചനകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനെ സഭയെ അറിയിക്കുന്നവരാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അങ്ങനെ ഇവരെ ദൈവമാക്കി വയ്ക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, ഈ സഭയ്ക്ക് പഴയ പാരമ്പര്യമില്ല, ഇതിന് മുമ്പ് ആർക്കും വെളിപ്പെട്ടിട്ടില്ല, ഇതിൻ്റെ പ്രമാണങ്ങളോ കൽപ്പനകളോ ഒന്നും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല, ഇതിന് ആചാര്യന്മാരോ ആരാധനാ രീതികളോ ആലയം എങ്ങനെ ആയിരിക്കണമെന്നോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന് പഴയ കാലത്ത് ഹിസ്റ്ററി ഉള്ളതല്ല, ഇതിനൊരു ട്രേസബിലിറ്റി ഉള്ളതല്ല. ഇത് ദൈവം അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത സ്വർഗീയ മർമ്മമാണ്. അതിൻ്റെ ഉപദേശങ്ങൾ ദൈവം തന്നെ പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുക. ആ പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം മറ്റ് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാരിൽ കൂടെയും ഈ സത്യങ്ങൾ ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് അവർ ചേർന്ന് 13 ലേഖനങ്ങളിലായി എഴുതിയിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ദൈവം ഈ ആലോചന ഇവർക്ക് കൊടുത്തത്. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:20 പറയുകയാണ്, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. കാര്യം മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കർത്താവിൻ്റെ കാൽവറിയിൽ കൂടെ ഒഴുകിയ രക്തമാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരം. എന്നാൽ അതിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോസ്തലന്മാരിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെയുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇവരിലൂടെയാണ് ഈ സഭയുടെ ഉപദേശങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്. ഇന്ന് പലരും പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ഒരു പുതിയ വെളിപ്പാട്, ഇന്നലെ ആത്മാവിനോട് ഇടപെട്ടു എനിക്കൊരു പുതിയ വെളിപ്പാട് കിട്ടി. എല്ലാത്തിനും ആത്മാവിനെ കൂട്ടുപിടിക്കുന്നത് വലിയ പതിവാണ്. കാര്യം പിന്നീട് ആരും അതിനെക്കുറിച്ചൊന്നും ആർഗ്യുമെന്റ് നടത്തത്തില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് 2 തിമോത്തിയോട് എഴുതി കഴിഞ്ഞപ്പോൾ ഇനി ഒരു പുതിയ വെളിപ്പാട് ലഭിക്കാനില്ല. അതോടെ എഴുതി പെൻ താഴെ വെക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. ഇനിയും ദൈവസഭയെക്കുറിച്ച് ഒരു പുതിയ വെളിപ്പാടും കിട്ടാനില്ല. അദ്ദേഹത്തിന് ഇപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അത് നേരത്തെ മുതലേ ബൈബിൾ വായിച്ച് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പം മനസ്സിലായി അത്രേ ഉള്ളൂ. കുറച്ച് ലേറ്റായി അദ്ദേഹത്തിന് മനസ്സിലാകാൻ, അത്രേ ഉള്ളൂ. ഇനി ഒരു പുതിയ കണ്ടുപിടുത്തം ഇവിടെ താങ്കൾ നടത്തേണ്ടതായിട്ടില്ല. എവ്രിതിങ് ഈസ് റിട്ടൺ ആൻഡ് ഗിവൺ ടു യു ഇൻ യുവർ ഹാൻഡ്സ്. യേശു ക്രിസ്തു തന്നെയാണ് സഭയുടെ മൂലക്കല്ല്, ദ ചീഫ് കോർണർ സ്റ്റോൺ. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം അതിൻ്റെ 3:11 വാക്യങ്ങൾ, അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ ഐ ഹാവ് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ. മനസ്സിലായോ? ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പൗലോസ് പറയുകയാണ്, എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ഒരുവൻ മീതെ പണിയുന്നുവെങ്കിൽ അവനവൻ നോക്കിക്കൊള്ളട്ടെ. ദൈവസഭയുടെ അടിസ്ഥാന കല്ലുകളെന്ന് പറയുന്നത് 12 അപ്പോസ്തലന്മാരല്ല. ഇന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയുടെ അടിസ്ഥാന കല്ലുകൾ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അവരിത് കേട്ടാൽ, 12 അപ്പോസ്തലന്മാരിത് കേട്ടാൽ അവർ തന്നെ ഞെട്ടിപ്പോവും. അവർക്ക് പൗലോസ് എന്ത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നതോടുകൂടി ഒരു ക്ലാരിറ്റി ഇല്ല. ഇതാണ് ഗലാത്തി ലേഖനം 2:2 ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. പൗലോസ് ജാതികളുടെ അടുക്കൽ എന്ത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെന്ന് ഞാൻ അവിടെ പോയി അവരോട് പറഞ്ഞു, അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു പറഞ്ഞു. അവർക്ക് അത്ര പോലും ഈ സുവിശേഷത്തെക്കുറിച്ച് അറിയത്തില്ല. കാര്യം അവരുടെ വിളി വേറെയാണ്. അവരെ വിളിച്ചിരിക്കുന്ന ഒരു വലിയ വിളിക്ക് വേണ്ടിയിട്ടാണ്, അതാണ് അവർ പ്രസംഗിക്കുന്നത്. ജാതികളോടുകൂടെ തിന്നുവാനോ കുടിക്കുവാനോ അവർക്ക് പറ്റത്തില്ല. അതാണ് അവർ ആയിത്തം കാണിച്ച് ഈവൻ അപ്പോസ്തലനായ പത്രോസ് കൂടെ മാറി നിൽക്കുന്നത്. പൗലോസ് പ്രസംഗിക്കുന്നതിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് പലതും ഉണ്ടെന്ന് പറയുന്ന, നിങ്ങൾ അഗ്രചർമ്മികളുടെ ഇടയിലും ഞങ്ങൾ പരിശോധനക്കാരുടെ ഇടയിലും ശുശ്രൂഷിച്ചോളാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയ പൗലോസ് പരിച്ഛേദനയിലും ന്യായപ്രമാണത്തിലും അല്ല എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ന്യായപ്രമാണ തൽപരന്മാർ, വി ആർ ഓൾ സെലസ് ഓഫ് ദ ലോ എന്ന് പ്രസംഗിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ മേലാണ് ക്രിസ്തുവിൻ്റെ ശരീരമെന്ന സഭ സ്ഥാപിതമായിരിക്കുന്നതെന്ന് പഠിപ്പിക്കുവാൻ പാരമ്പര്യത്തിൻ്റെ ക്ഷുദ്രത്തിൽ മുങ്ങി മയങ്ങിക്കിടക്കുന്ന, ദൈവസഭയോട് യാതൊരു ആത്മീയ ഉത്തരവാദിത്വം ഇല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് ഈ വിശ്വാസത്തെ സപ്പോർട്ട് ചെയ്യുവാനും പിന്താങ്ങുവാനും കഴിയത്തുള്ളൂ. പ്രിയ സ്നേഹിത, തിരുവചനമാണ് നമുക്ക് ആധാരം, പാരമ്പര്യമല്ല. റോമാലേഖനം 2:16 നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. താങ്കളെ ന്യായം വിധിക്കുന്ന നാളിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിത്തന്നിരിക്കുന്ന ഈ 13 ലേഖനമുണ്ട്. ഇതിൻ്റെ ബേസിസിലാണ് താങ്കളെ ന്യായം വിധിക്കുന്നത്. യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. താങ്കൾ പാരമ്പര്യമായിട്ട് എന്ത് ചെയ്തു എന്നല്ല അവിടെ നോക്കുന്നത്. അപ്പച്ചന് അപ്പനപ്പൂപ്പന്മാർ മുതൽ ഞങ്ങൾ ഇങ്ങനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. 2 കൊരിന്ത്യർ 5:10, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതായി വരും. മനസ്സിലായോ? വചനമെന്ന തീയാൽ നമ്മുടെ പ്രവൃത്തികളെയൊക്കെ ശോധന ചെയ്യും. നീ പാരമ്പര്യപ്രകാരം എന്ത് ചെയ്തു എന്നത് അവിടെ ആരും ചോദിക്കത്തില്ല. താങ്കൾ പണിതു പൊക്കിയതൊക്കെ മരം, പുല്ല്, വൈക്കോൽ അതിന് തുല്യമായിട്ട് അതെല്ലാം വന്ന് കത്തിപ്പോകും. പൗലോസിലൂടെയാണ് ദൈവസഭയുടെ ഉപദേശങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അത് ചോദിച്ചാൽ ഒറ്റക്കെട്ടായിട്ട് ഒരടിക്ക് എല്ലാം കൂടെ ഡെമസ്കോസിൽ വെച്ച് പൗലോസിനെ വിളിക്കുമ്പോൾ പൗലോസിനങ്ങ് കൊടുക്കുകയല്ലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9 മുതൽ 28 വരെ ഏകദേശം 30 വർഷത്തെ ഒരു കാലയളവാണ്. അതിനുശേഷം റോമൻ കാരാഗ്രഹത്തിൽ അറൌണ്ട് 5 ഇയേഴ്സ്, 35 ഓൾമോസ്റ്റ് 35 ഇയേഴ്സ്, അതിൽ കൂടെ ദൈവം കൊടുക്കുന്ന ഒരു പ്രോഗ്രസീവ് റെവലേഷനാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉപദേശം. തുടക്കത്തിലുള്ളതുപോലല്ല അവസാനം വരുമ്പോൾ, ദൈവം അതിൽ കൂടെ നടത്തുകയാണ്. പൗലോസിനെ പെട്ടെന്ന് എടുത്ത് ഒരു പുതിയ ഉപദേശം എല്ലാം കൂടെ പൗലോസിന് കൊടുക്കിയാൽ ഒരു പ്രോഗ്രസീവ് റെവലേഷനായിരുന്നു. 2 കൊരിന്ത്യർ എഴുതുമ്പോൾ ഏകദേശം 25 വർഷം കഴിഞ്ഞു വിളിച്ചിട്ട്. അന്ന് പറയുകയാണ്, ഞാൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് 100 കാൽ കഴിഞ്ഞിട്ടും വെളിപ്പാട് കൊടുത്തോണ്ടിരിക്കുക, 3 സ്വർഗത്തോളം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. 13-ാമത്തെ ഈ അപ്പോസ്തലനിലൂടെയാണ് സഭയുടെ മർമ്മമായ സഭയുടെ ഉപദേശം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഇത് 12 അപ്പോസ്തലന്മാരിൽ കൂടി അല്ല എന്നുള്ള ബേസിക് സത്യമെങ്കിലും നാം അറിഞ്ഞിരിക്കണം. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, പന്തിരുവരുടെ മേലെയാണ് സഭ പണിതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ തെറ്റ്? അവരും കർത്താവിനോട് കൂടെ നടന്ന വിശുദ്ധന്മാരല്ലേ? കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ അവർക്കും ലഭിച്ചതല്ലേ? അവരെയും ഗ്രേറ്റ് കമ്മീഷനൊക്കെ കൊടുത്ത് അയച്ചതല്ലേ? അവരുടെ മേലാണെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? സഹോദര, പാലും തേനും കൂടെ മിക്സാക്കിയാൽ എന്താണ് തെറ്റ്? അതുപോലത്തെ തെറ്റാണിത്. രണ്ടിനും കൊള്ളാത്ത രീതിയിലായിപ്പോവും, രണ്ടും കെട്ട രീതിയിലായിപ്പോവും. നല്ലതാണോ കെട്ടതാണോ എന്നുള്ളതല്ല വിഷയം. ഉപദേശം മുഴുവനും പോയിസൺഡായി പോവും, മായം കലർന്നു പോവും. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഗലാത്തിലേഖനം 5:9 മനസ്സിലാകുന്നുണ്ടോ? ഇത് നമുക്കറിയാത്തത് കൊണ്ടാണ് ഇന്ന് സെൻറ്റ് തോമസ്, സെയിൻറ്റ് പീറ്റർ, സെയിൻറ്റ് ജോൺ, സെയിൻറ്റ് ജൂഡ്, സെയിൻറ്റ് ജെയിംസ് നൂറുകണക്കിന് ഈ 12 അപ്പോസ്തലന്മാരുടെ മേൽ സംഗതികൾ സ്ഥാപിച്ചേക്കുക. ഈ അടിസ്ഥാന ഉപദേശം തെറ്റിക്കിടക്കുന്നുണ്ട്. എത്ര പേർക്കാണ് ഈ സത്യം അറിയാത്തതെന്നറിയാമോ? 2,000,000,000 ജനങ്ങൾ, 1-2 പേരല്ല, 35,000-ലേറെ ഡിനോമിനേഷനായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുക. ഇനി ഒരാർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ട്, ഈ 12 പേരുടെ മേലാണ് സഭ പണിതിരിക്കുന്നത്, അവരാണ് അടിസ്ഥാന കല്ലുകളെന്ന് അങ്ങ് എഗ്രി ചെയ്താൽ കൂടെ, ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? എൻ്റെ ഒരു ജനം എന്താണ് വിശ്വസിച്ചിരിക്കുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബൈബിളിൽ സഭയുടെ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 13 ലേഖനങ്ങൾ, അതായത് പുതിയ നിയമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുവിശേഷങ്ങൾ കഴിയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ, അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് 13 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് ചേർത്തിരിക്കുക. അതിലെ ആദ്യത്തെ 9 ലേഖനങ്ങളാണ് സഭാ ലേഖനങ്ങൾ, സഭയുടെ ലേഖനങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ചർച്ച് എപ്പിസ്റ്റിൽസ് എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 4 ലേഖനങ്ങൾ പാസ്റ്ററൽ എപ്പിസ്റ്റിൽസ് അല്ലെങ്കിൽ ഇടയലേഖനങ്ങൾ. ഇതാണ് സഭയ്ക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ, സഭാലേഖനങ്ങൾ, പിന്നെ ഇടയലേഖനങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഹീബ്രു എപ്പിസ്റ്റിൽസ് എന്ന് പറഞ്ഞിട്ട് 12 എഴുതിയിരിക്കുന്ന ലേഖനങ്ങളുണ്ട്, പിന്നെ വെളിപ്പാട് പുസ്തകം. ഇതാണ് പുതിയ നിയമത്തിൻ്റെ ക്രമം. ഇതിലെ സഭയുടെ ലേഖനങ്ങൾ എന്ന് പറയുന്ന 9 ലേഖനങ്ങൾ എഴുതി, ആ സഭ എങ്ങനെ പരിപാലിക്കണമെന്ന് പാസ്റ്റേഴ്സ് എപ്പിസ്റ്റൽ, പാസ്റ്ററൽ എപ്പിസ്റ്റൽ എഴുതി, ഇടയലേഖനം എഴുതി, അടുത്ത 4 എപ്പിസ്റ്റൽസ് കൂടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവസഭയുടെ ഉപദേശങ്ങളും സുവിശേഷങ്ങളും പ്രത്യാശയും വാഗ്ദത്വവും ഒക്കെ പഠിപ്പിച്ച് സഭകൾ സ്ഥാപിച്ച് അവരെ വചനത്തിൽ ഉറപ്പിച്ച് കൂടെ കൂടെ അവരെ വിസിറ്റ് ചെയ്ത് അവസാനം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച പൗലോസ് അപ്പോസ്തലൻ ഇല്ലേ താങ്കളുടെ ഈ 12 പേരുടെ കൂട്ടത്തിൽ? 12 കല്ലുകളുടെ മേലെയാണ് പണിതിരിക്കുന്നതെന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ആ കൂട്ടത്തിൽ ഇല്ലല്ലോ. പൗലോസ് അപ്പോസ്തലൻ തന്നെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുക, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക ഞാനാണ് ഇതിന് അടിസ്ഥാനമിട്ടിരിക്കുന്നതെന്ന്. അദ്ദേഹത്തെ ഈ കൂട്ടത്തിലിപ്പോൾ കാണുന്നില്ല. ഇനി 2-ാമതൊരു ചോദ്യം, ആരാണ് ഈ വാക്യത്തിൽ പറയുന്ന പ്രവാചകന്മാർ? ഈ വാക്യത്തിൽ പറയുന്നു അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇതിലെ ഈ പ്രവാചകന്മാരെന്ന് പ്രതിപാദിക്കുന്നത് ആരെയാണ്? യിരെമ്യാവും യെശയ്യാവും യെഹെസ്കേലും ഒക്കെ ആണെന്ന് പറയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്പമെങ്കിലും ആത്മീയ ഉത്തരവാദിത്വം, ആത്മാർത്ഥമായ ദൈവസ്നേഹവും ബാക്കി നിൽപ്പുണ്ടെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുവാൻ, ദുരുപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിലുന്ന ശിശുക്കളെപ്പോലെ തുടരാതെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഞാൻ വിനീതമായി താങ്കളോട് അപേക്ഷിക്കുകയാണ്. താങ്കൾ ആരെയാണ് പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്? ഗലാത്തിലേഖനം 1:10 വായിച്ചാട്ടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല. പ്രിയ സഹോദര, മനുഷ്യർ താങ്കൾക്കൊന്നും ചെയ്യത്തില്ല, തിരുവചനമാണ് താങ്കൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ കുറേ പാരമ്പര്യം, കുറേ ട്രഡീഷൻ ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും താങ്കൾക്കില്ല. പന്തിരുവരെ ആരും കുറച്ച് കാണുവാനായിട്ടല്ല ഞാനീ പറയുന്നത്, അവരുടെ ശുശ്രൂഷയെ കുറച്ച് കാണിക്കാനും അല്ല ഞാനീ പറയുന്നത്. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. അവർ ഭയങ്കര ഗംഭീരമായ ഒരു വെളിയിലേക്കാണ് അവരെ ദൈവം വിളിച്ചിരുന്നത്. അവർ ദൈവമാണ് വിളിച്ചത്. അവരെ വിളിച്ചിറക്കിയത് കിങ്ഡം ഓഫ് ഹെവൻ, ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നൊരു മഹത്വകരമായ പദ്ധതിയിലേക്കാണ്. അവരായിരം ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം പുനരുദ്ധാനം പ്രാപിച്ച് 12 സിംഹാസനത്തിലിരുന്ന് കർത്താവിനോടുകൂടി 12 ഗോത്രങ്ങൾക്കും ന്യായം വിധിക്കും. അതിനുശേഷം പുത്തനാം യെരുശലേമിൽ 12 നഗരം, അതിൽ 12 തൂണുകൾ, അവരുടെ പേരുകൾ കൊത്തിയ 12 തൂണുകൾ. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും വളരെ ഗംഭീരമാണ്. ദൈവം അവരെ മാനിക്കും. ഞാൻ വിചാരിക്കുകയാണ്, യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ ഈ വെളിപ്പാടിൻ്റെ അവസാന താളുകൾ, ആ 21-22 അധ്യായമൊക്കെ എഴുതുമ്പോൾ യോഹന്നാൻ തുള്ളിച്ചാടി കാണും. കരീം, യോഹന്നാൻ്റെ പേരിൽ പുത്തനാം യെരുശലേമിൽ ഒരു വലിയ നഗരമാണ്, ഭയങ്കര അമ്പരചുംബിയായ ഒരു ഭയങ്കര തൂണ്, അതിൽ യോഹന്നാൻ എന്ന് എഴുതി പതിപ്പിച്ചിരിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ യോഹന്നാൻ പത്മോസിൽ തുള്ളിച്ചാടി കാണും സന്തോഷം കൊണ്ട്. അവരുടെ വിളി വേറെയാണ്, അവരുടെ പ്രോഗ്രാം വേറെയാണ്. അതിൽ ഇത്തിൽ കണ്ണി പോലെ താങ്കൾക്ക് പറ്റിപ്പിടിച്ച് നിൽക്കാൻ കഴിയുമെന്ന് താങ്കൾ വിചാരിക്കല്ല. ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ യു. ഇവിടെ നമുക്കാണ് തെറ്റ് പറ്റുന്നത്, നമ്മളാണ് തെറ്റായ വ്യാഖ്യാനത്താൽ തെറ്റിക്കിടക്കുന്നത്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, സാത്താൻ സത്യസുവിശേഷത്തിനെതിരെ പോരാടും. അവൻ്റെ തന്ത്രങ്ങളോട് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായിരിക്കണം. നമ്മൾ അവൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവരായിരിക്കരുത്. നമ്മളെ ആകെ കുഴയ്ക്കാനാണ് അവൻ നോക്കുന്നത്. അവനിന്ന് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം, അവൻ്റെ തലയെ തകർത്ത സുവിശേഷത്തിലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അവനെ പരസ്യ കാഴ്ചയാക്കിയ, അവനെ അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ സുവിശേഷമാണ് നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം. അതിലാണ് അവനെ എന്നേക്കുമായിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്ന സുവിശേഷം. അത് സത്യസുവിശേഷം എന്താണെന്ന് അതുകൊണ്ട് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്താണെന്ന് നാം വാസ്തവമായിട്ട് പഠിക്കണം. നമ്മുടെ ആത്യന്തികമായ പ്രത്യാശ എന്താണെന്ന് നാം മനസ്സിലാക്കണം. ജനത്തെ സത്യവഴിയിൽ നടത്തുവാൻ നേതൃത്വങ്ങൾ മുന്നോട്ടിറങ്ങണം. ഒഴുക്കിന് നേരെ തുഴഞ്ഞു പോകാൻ ആർക്കും കഴിയും? അപ്പനപ്പൂപ്പന്മാർ മുതലേ പ്രസംഗിച്ചിരിക്കുന്ന, അവർ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു പാതയാണ്. അവിടെ നമുക്ക് കുറച്ച് ചാടി വിയർത്ത് കുറേ ഒച്ച വെച്ച് പ്രസംഗിച്ച് കുറേ ബഹളം വെക്കുന്നതിലല്ല കാര്യം. സത്യത്തിന് വേണ്ടി നിൽക്കണം. സത്യത്തിന് വേണ്ടി നിന്നാൽ ഏത് ഒഴുക്കിനെതിരെയും ഏത് തിരമാലയ്ക്കെതിരെയും നീന്താൻ താങ്കൾക്ക് ദൈവം കൃപ തരും. ഇതാണ് നാം ഇന്ന് ചെയ്യേണ്ടത്. സത്യവചനം പ്രസംഗിക്കാതെ ലക്ഷക്കണക്കിന് ജനങ്ങളെ തെറ്റിച്ച് കളയുന്നവർ, മഹാവ്യാധിയാൽ, യുദ്ധങ്ങളാൽ, കൊറോണയൊക്കെ പോലുള്ള അനേക വ്യാധികളാൽ ജനം ഒന്നും അറിയാതെ അനേകർ മരിച്ചു മൺമറഞ്ഞുകൊണ്ടിരിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാൻ, ധൈര്യം കാണിക്കുവാൻ, ദൈവവചനത്തോടൊരാത്മാർത്ഥത കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. 2 തിമോത്തി കൂടി എഴുതി കഴിയുമ്പോൾ പൗലോസ് അപ്പോസ്തലന് കൂടുതൽ വെളിപ്പാടുകൾ തീരുക. അതിൻ്റെ 2 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോട് പറയുക, തിമോത്തി, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാം. നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇത് 12 അപ്പോസ്തലന്മാരല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കുക. പൗലോസ് പ്രധാന ശില്പിയായി, കർത്താവായ യേശു ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലനായ പൗലോസ് പ്രധാന ശില്പിയായി അടിസ്ഥാനക്കല്ലായും തന്നോട് ചേർന്ന് സഭയിൽ ദൈവം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആക്കി നിയോഗിച്ച തിമത്തിയോസും തീത്തോസും മാർക്കോസും അപ്പല്ലോസും ലൂക്കോസും എപ്പഫ്രാസും എപ്പഫ്രാദിത്തോസും തിഹിക്കോസും ത്രോഫിമോസും ഒക്കെ ചേർന്ന ഒരു വലിയ സംഘം. ഇവരിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭയുടെ ആലോചനകൾ, ഉപദേശങ്ങൾ ദൈവം ദൈവസഭയ്ക്ക് പങ്കുവച്ചു. അതിനെ ലേഖനങ്ങളായി അവരെഴുതി പരിശുദ്ധി ആത്മാവിനാൽ പരിപാലിച്ചു, നമ്മുടെയൊക്കെ കരങ്ങളിലെത്തി, എത്തേണ്ടിടത്തൊക്കെ അതിനെ എത്തിച്ചു. അത് ബുക്ക് രൂപത്തിൽ കമ്പയിൽ ചെയ്തപ്പോഴും നമ്മുടെ കരങ്ങളിലെത്തിയപ്പോഴും ദൈവം അതിനെ പ്രിസേർവ് ചെയ്തു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ ആത്മീക ഉത്തരവാദിത്തം കാണിക്കുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലെ നിറയെ തെറ്റായ വ്യാഖ്യാനങ്ങളാൽ അത് വന്നത് കാരണം നാമധേയ ക്രിസ്തീയ സഭകൾ അവരുടെ വിശ്വാസത്തിലും അവരുടെ അടിസ്ഥാന ഉപദേശങ്ങളിലും എല്ലാം തകിടം മറിഞ്ഞിരിക്കുക. അമ്പര ചുംബികളായ ആലയങ്ങൾ, ഹെഡ് ക്വാർട്ടേഴ്സുകൾ, അരമനകൾ, ബൈബിൾ സ്കൂളുകൾ, ബൈബിൾ കോളേജുകൾ, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയുള്ള കൺവെൻഷനുകൾ, പ്രിയ സ്നേഹിത, മരം, പുല്ല്, വൈക്കോൽ ഇതൊക്കെ കത്തിപ്പോന്നതുപോലെ ആ നാളിൽ ഇതെല്ലാം കത്തിപ്പോകും. താങ്കളൊന്നും ഒരു പുതിയ കണ്ടുപിടുത്തം ഇവിടെ നടത്താനല്ല പറയുന്നത്. താങ്കളൊന്നും പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട. പൗലോസ് പ്രസംഗിച്ചതും കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്ത് വെളിപ്പെട്ട് പൗലോസിന് വെളിപ്പെടുത്തിയതും താൻ പ്രസംഗിച്ചത് എഴുതി നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത് സഭയുടെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ നഷ്ടപ്പെട്ടു പോയ, അബാൻഡൻഡ് ആയിപ്പോയ, പാരമ്പര്യത്തിൻ്റെ ചുഴിയിൽ പെട്ടുപോയ സത്യസുവിശേഷം വീണ്ടും ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐ നോ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഒരു കടൽ പോലുള്ള വിശ്വാസത്തിൻ്റെ തിരമാലകൾക്കെതിരെയാണ് നാം നീന്തേണ്ടത് എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ യെരിഹോവിനെ തകർത്ത ദൈവം, ചെങ്കടലിനെ വിഭജിച്ചവൻ, ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുന്നവൻ, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിനോട് സദൃശ്യമായ കാലുള്ളവൻ, അതായത് ഏത് അധികാരങ്ങളെയും ചവിട്ടി മെതിക്കുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു, നെഹമ്യാവ് സൻബല്ലത്തിനോടും തോബിയാവിനോടും പറയുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന്. അതുപോലെ ഈ ദൈവസഭയെ പണിയുവാൻ വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ സത്യവക്താക്കളായി നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിന് കൃപ തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷിലൊരു ഹൈം ഇങ്ങനെയുണ്ട്, ബട്ട് നൺ ഓഫ് ദ റാൻസം എവർ ന്യൂ ഹൗ ഡീപ്പ് വെയർ ദ വാട്ടേഴ്സ് ക്രോസ്ഡ് നോർ ഹൗ ഡാർക്ക് വാസ് ദ നൈറ്റ് വിച്ച് ദ ലോർഡ് പാസ് ത്രൂ. പന്തിരുവരുടെ അടിസ്ഥാനത്തിന്മേലല്ല സഭ പണിതിരിക്കുന്നതെന്ന് മനസ്സിലായാൽ അതോട് കണക്റ്റഡ് ആയിരിക്കുന്ന നിറയെ ദുരുപദേശങ്ങൾ കെട്ടഴിയുക, അതൊക്കെ മാറിപ്പോവുക, ആ സത്യം മനസ്സിലാക്കുവാൻ നമ്മുടെ കണ്ണു തുറക്കുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാട്ട്, thegateministries.net എന്ന വിലാസത്തിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ അനേക ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട്, ഒത്തിരി ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട്, അത് നിങ്ങളുടെ ആത്മീക ഉത്തേജനത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അല്ല, ഞങ്ങളോടൊപ്പം ഈ സുവിശേഷത്തെ ലോകത്തെ അറിയിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ thegateministriesofficial@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാട്ട്. മാറാനാഥ, കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.